അവൻ നീതി നിർവഹിക്കുന്നു, അവൻ്റെ മുമ്പിൽ ഭൂമി വിറയ്ക്കുന്നു. പറയാൻ നല്ല രസമാണ്, പക്ഷേ കാതലായ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവൻ വാഴുന്നു, ശരി തന്നെ, പക്ഷേ പ്രപഞ്ചത്തിലല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളെ അവൻ നിയന്ത്രിക്കുന്നുണ്ടോ? നിങ്ങളുടെ മേൽ അവൻ വാഴ്വ് നടത്തുന്നുണ്ടോ? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവം പ്രപഞ്ചത്തെ മുഴുവൻ വാഴുന്നത് നിർത്ത്, അത് ചെയ്തോട്ടെ, അത് ദൈവത്തിൻ്റെ പദ്ധതി, അത് നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കർത്താവ് ചെയ്യും. പക്ഷേ പ്രപഞ്ചത്തെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ പ്രപഞ്ചത്തിന്മേൽ വാഴ്വ് നടത്തുന്നെങ്കിലും നിങ്ങളെ വാഴണമെങ്കിൽ നിങ്ങൾ അനുവദിച്ചാൽ മാത്രമേ അവൻ നിങ്ങളെ വാഴാനായിട്ട് വരത്തുള്ളൂ. അതാണ് കർത്താവിൻ്റെ പ്രത്യേകത. ബാക്കിയുള്ള ലോകത്തിലെ എല്ലാ രാജാക്കന്മാരും പ്രജകളെ തിരഞ്ഞെടുക്കുകയാണ്, ഓരിടത്തും പ്രജകൾ രാജാവിനെ തിരഞ്ഞെടുക്കുകയല്ല. എന്നാൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ അവൻ വാളുകൊണ്ട് ആരെയും തിരഞ്ഞെടുപ്പ് നടത്തുന്നില്ല. അവൻ എന്ത് ചെയ്യുന്നു? അവൻ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് നൽകുകയാണ്, നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് നൽകുകയാണ്. നിങ്ങളവനെ രാജാവാക്കിയാൽ അവൻ നിങ്ങളെ വാഴും, അല്ലെങ്കിൽ അവൻ നിങ്ങളെ വാഴാൻ വരത്തില്ല. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ എൻ്റെ ചോദ്യം അതാണ്. നിങ്ങൾ ദൈവം ഭൂമി സകല ഭൂമിയുടെയും രാജാവാണ്, സകല പ്രപഞ്ചത്തിൻ്റെ രാജാവാണ്. നിങ്ങളുടെ രാജാവാണോ? നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വാഴുന്നുണ്ടോ? നിങ്ങളുടെ ശരീരത്തിൽ കർത്താവ് വാഴുന്നുണ്ടോ? വാസ്തവത്തിൽ ദൈവവും നിങ്ങളും തമ്മിലുള്ള ബന്ധം, ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം അതാണ്. അവൻ എൻ്റെ രാജാവാണ്, അവൻ എൻ്റെ കർത്താവാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ രാജാവ് എന്നാണ്. കുറിയോസ് എന്നുള്ള വാക്ക് ശരിക്കും അതിൻ്റെ അർത്ഥം രാജാവ് എന്നാണ്. ജീസസ് ഈസ് കുറിയോസ്, യേശു കർത്താവ്. ആ ഒരൊറ്റ വാക്ക് പറയാൻ തയ്യാറായതിൻ്റെ പേരിലാണ് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ റോമൻ സാമ്രാജ്യത്തിൽ കൊല ചെയ്യപ്പെട്ടത്. കാര്യം അവിടെ അവർ പറഞ്ഞിരുന്നത് സീസർ ഈസ് കുറിയോസ് എന്നാണ്. സീസറാണ് രാജാവ്, കൈസറാണ് രാജാവ്. അതുകൊണ്ട് കൈസർ രാജാവാണെന്ന് ഏറ്റുപറയേണ്ട സാഹചര്യത്തിൽ അതിന് തയ്യാറാകാതെ ക്രിസ്ത്യാനികൾ പറഞ്ഞു, ഞങ്ങളുടെ ആത്യന്തികമായി ഞങ്ങളെ ഭരിക്കുന്നത് കൈസറല്ല, സീസറല്ല ഞങ്ങളുടെ രാജാവ്, ഞങ്ങളുടെ രാജാവ് കർത്താവാണ്. അങ്ങനെയുള്ളവരെയാണ് ആയിരക്കണക്കിന് ആളുകളെ റോമൻ ഭരണകൂടം കഴുത്തുവെട്ടിക്കൊന്നതും ക്രൂശിച്ചതും തീയിലിട്ട് ചുട്ടുവന്നതും വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തതും ഒരൊറ്റ വാക്കവർ പറഞ്ഞതിൻ്റെ പേരിലാണ്, ഞങ്ങളുടെ രാജാവ് യേശുവാണ്. ഇന്ന് രാത്രിയിൽ കഴുത്ത് വെട്ടുന്നതൊക്കെ പോട്ടെ, നിങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയുമോ, യേശുവേ നീ എൻ്റെ രാജാവ്? വെറുതെ പറഞ്ഞാൽ പറ്റത്തില്ല. അവൻ രാജാവാണെങ്കിൽ അവൻ വാഴ്വ് നടത്തും. പ്രപഞ്ചത്തെ മുഴുവൻ വാഴുന്നവനാണ് എൻ്റെ കർത്താവ്. അതുകൊണ്ട് രാജാവേ എന്ന് വെറുതെ വിളിക്കാൻ അവൻ ആരെയും അനുവദിക്കത്തില്ല. രാജാവേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ നിങ്ങളെ ഭരിക്കുന്നവനായിരിക്കും, നിങ്ങളെ വാഴുന്നവനായിരിക്കും എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ശരിക്കും ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഏറ്റവും കാതലായ തത്വം അതാണ്. യേശു ക്രിസ്തു നമ്മുടെ തല. കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ്റെ, ഒരു ദൈവപൈതലിൻ്റെ ശരീരത്തിൽ വാഴ്വ് നടത്തുന്നവനായ കർത്താവിനെ കുറിച്ചുള്ള ഒരു വിവരണം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ, തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. ഇതാണ് ഒരു ക്രിസ്ത്യാനിയും യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്. യേശുക്രിസ്തു തലയും നമ്മളവൻ്റെ ശരീരവുമാണ്. എന്താണ് തല ചെയ്യുന്നത്? തല ഭരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഭർത്താക്കന്മാർ ഞാൻ തലയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ചാട്ടം ചാടുന്നത്. എന്നാൽ തല ഭരിക്കുക മാത്രമല്ല, തല രക്ഷിക്കുകയും കൂടെയാണ്. എഫേസ്യലേഖനം 5-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ ക്രിസ്തുയേശു സഭയുടെ തലയാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? സഭയുടെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെയെന്ന്. സഭയെ ഭരിച്ചുകൊണ്ടെന്ന് മാത്രമല്ല, രക്ഷിതാവായി. ഭരണമുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ രക്ഷയില്ലാതെ ഭരണമില്ല. അതുകൊണ്ട് അവൻ ഭരിക്കുന്നത് നമ്മുടെ രക്ഷയാണ്. എൻ്റെ തല എന്നെ ഭരിക്കുന്നില്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ കണ്ണുകൾ മൂർഖൻ പാമ്പ് കടിക്കാൻ വരുന്നത് കണ്ടു. എൻ്റെ കണ്ണുകൾ തലയ്ക്ക് അറിവ് കൊടുത്തു, മൂർഖൻ പാമ്പ് വരുന്നു. ഉടനെ തന്നെ തല എൻ്റെ കാലുകളോട് പറയുന്നു, ഓട്. തല കാലിനോട് പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? മൂർഖൻ പാമ്പ് വന്ന് കടിക്കും. തീയുടെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ ശരീരം പൊള്ളുന്നു. പൊള്ളല് കണ്ടപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ത്വക്ക് തലയോട് പറഞ്ഞു, ഇവിടെ തീയുണ്ട്. ഉടനെ തന്നെ കണ്ണുകൾ നോക്കി, കണ്ണടച്ചിരിക്കുകയായിരുന്നു, നമ്മൾ കണ്ടില്ല, പക്ഷേ പെട്ടെന്ന് കണ്ണ് നോക്കി, കണ്ണിനോട് തല പറഞ്ഞു, കണ്ണിനോട് പറഞ്ഞു, തിരിഞ്ഞു നോക്ക്. ഈ തല ഇതിനെ നിയന്ത്രിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നതിനെ സംഭവിക്കുന്നത്? തീക്കത്തൊരു പക്ഷെ വീണ് പോയേക്കും. വണ്ടി ഓടിക്കുമ്പോൾ കൊക്ക കണ്ടിട്ട് കണ്ണ് തലയിലേക്ക് സന്ദേശം നൽകിയിട്ട് തല തിരിച്ച് സന്ദേശം ശരീരത്തിന് കൊടുത്തില്ലെങ്കിൽ, കൈകൾക്ക് കൊടുത്തില്ലെങ്കിൽ, സ്റ്റിയറിംഗ് പിടിക്കുന്ന കൈകൾക്ക് കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? വണ്ടി ഒക്കെയിലേക്ക് മറിയും. അപ്പോൾ തല എന്താ ചെയ്യുന്നത്? തല ഭരിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നു. ഇതാണ് യേശു കർത്താവും ഒരു ക്രിസ്ത്യാനിയും തമ്മിലുള്ള ബന്ധം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുഴുവൻ സോഴ്സും നമ്മുടെ തലയായിരിക്കുന്നത് പോലെ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്, തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. എപ്പോഴാണ് ഒരു ക്രിസ്ത്യാനി വളർച്ച പ്രാപിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവനിൽ യേശു കർത്താവ് തലയായിരുന്നു കൊണ്ട് അവനിൽ വാഴ്വ് നടത്തുമ്പോഴാണ്. യേശുവിൻ്റെ തലയായിരിക്കുമ്പോൾ, യേശുവിൻ്റെ കർത്താവായിരിക്കുമ്പോഴാണ് എനിക്ക് ആത്മീകമായി വളരുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ലെറ്റ് ഗോഡ് റെയിൻ ഇൻ മൈ ബോഡി, എൻ്റെ ശരീരത്തിൽ യേശു കർത്താവ് ഇന്ന് രാത്രിയിൽ വാഴ്വ് നടത്തട്ടെ. എൻ്റെ കൈകൾ, എൻ്റെ കാലുകൾ, എൻ്റെ കണ്ണുകൾ, എൻ്റെ ചെവികൾ, ഇതൊക്കെ യേശുവിൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് യേശു എൻ്റെ ശരീരത്തിൻ്റെ രാജാവാകുന്നത്. അപ്പോഴാണ് എൻ്റെ ശരീരത്തിൽ യേശു കർത്താവ് വാഴ്വ് നടത്തുന്നത്. എനിക്ക് കാണേണ്ട കാര്യങ്ങൾ എൻ്റെ കണ്ണുകൾ കാണുമ്പോൾ യേശുവല്ല എന്നെ ഭരിക്കുന്നത്, ഞാനാണ് ഭരിക്കുന്നത്. പക്ഷേ യേശുവിന് കാണേണ്ട കാര്യങ്ങൾ എൻ്റെ കണ്ണ് കാണുമ്പോൾ ഞാനല്ല എന്നെ ഭരിക്കുന്നത്, യേശുവാണ് ഭരിക്കുന്നത്. നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ യേശുവല്ല നിങ്ങളെ ഭരിക്കുന്നത്, നിങ്ങളാണ് നിങ്ങളെ ഭരിക്കുന്നത്. എന്നാൽ യേശുവിനെ പോകേണ്ട സ്ഥലത്തേക്ക് നിങ്ങൾ കാലുകൾ വെച്ച് നടന്നു പോകുമ്പോൾ നിങ്ങളല്ല നിങ്ങളെ ഭരിക്കുന്നത്, യേശുവാണ് നിങ്ങളെ ഭരിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ വാഴ്വ് നടത്തുകയാണ്, നിങ്ങളുടെ നാവുകളിൽ കർത്താവ് ഒരു വാഴ്വ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കേണ്ട കാര്യങ്ങളായിരിക്കില്ല നിങ്ങൾ സംസാരിക്കുന്നത്, പ്രത്യുത യേശുവിന് സംസാരിക്കേണ്ട കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ വായിലൂടെ പുറത്തു വരുന്നത്. അവിടെയാണ് യഹോവ വാഴുന്നു എന്ന വാക്ക് എൻ്റെ ശരീരത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിൽ വാഴ്വ് നടത്തുന്നത് ആരാണെന്ന് രാത്രിയിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. Is it God? യേശു ആണോ എൻ്റെ മേൽ വാഴ്വ് നടത്തുന്നത്? എൻ്റെ ശരീരത്തിൽ എൻ്റെ കൈകളെ നിയന്ത്രിക്കുന്ന ഞാനാണോ യേശു ആണോ? പ്രപഞ്ചത്തെ മുഴുവൻ വാഴുന്നവനാണവൻ. ഭൂമിയെ ന്യായം വിധിക്കുന്നവനാണവൻ. കർത്താവിൻ്റെ നാളിൽ നമ്മുടെ ഓരോ പ്രവൃത്തിക്കും ന്യായം വിധിക്കാൻ അവൻ വരുന്നുണ്ട്. അവനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് അത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസമാണെന്നുള്ളത് മറന്നു പോകരുത്. ഇതിലേതെങ്കിലും ഒന്നിനു വേണ്ടി നമ്മൾ ഒരുക്കപ്പെടുന്നത് ഇന്ന് നമ്മളെ വാഴുവാൻ ആരെ അനുവദിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. യേശു നിന്നെ ഇന്ന് വാഴുവാൻ തുടങ്ങുകയാണെങ്കിൽ വരാൻ പോകുന്ന കർത്താവിൻ്റെ നാൾ നിനക്ക് ഉല്ലാസമായിരിക്കും. യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ. എന്നാൽ യഹോവ വാഴുന്നു, ഭൂമി നടുങ്ങി വിറയ്ക്കട്ടെ. രണ്ടും ഭൂമിയാണ്, ഉല്ലാസവും നടുങ്ങി വിറയ്ക്കുന്ന അനുഭവവും. രണ്ടും ന്യായത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ദൈവം ന്യായാധിപനാകുമ്പോൾ സകല ദുഷ്പ്രവൃത്തിക്കാരും അഹങ്കാരികളൊക്കെയും താളടിയാകുന്നതായ അവസ്ഥ. എന്നാൽ അതേസമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിനെ നോക്കി നിന്ന്, കർത്താവിനെ അനുസരിച്ച് എൻ്റെ ശരീരത്തിൽ യേശുവാണ് വാഴുന്നതെങ്കിൽ തീർച്ചയായും എനിക്കത് രോഗോപശാന്തിയോടും നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുന്ന ഒരു ദിവസം. അത് തീരുമാനിക്കുന്നത് നിങ്ങളിൽ ആര് വാഴ്വ് നടത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലെറ്റ് ഗാഡ് റെയിൻ ഇൻ മൈ ബോഡി ആൻഡ് ലെറ്റ് ഗാഡ് റെയിൻ ഇൻ മൈ തോട്ട്സ്. എൻ്റെ ചിന്തകളിൽ യഹോവ വാഴട്ടെ. നമ്മുടെ ചിന്തകളിൽ യഹോവ വാഴുന്നത്. പലപ്പോഴും നമ്മുടെ ചിന്തകളുടെ ഒരു വലിയ പ്രശ്നം, നമ്മുടെ ചിന്തയിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പിശാചിന് വിട്ടുകൊടുക്കുകയാണ്. പലപ്പോഴും പിശാചിൻ്റെ ഒരു ഇരിപ്പിടമായി തീരുകയാണ്. ഈ വാക്യങ്ങൾ വാസ്തവത്തിൽ എനിക്ക്, ഞാനിവിടെ വിശദീകരിക്കുന്നില്ല, പല എൻ്റെ മെസ്സേജസിലും ഞാനിത് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടെയാണ് രണ്ട് കൊരിന്ത്യർ പത്താം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജടികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളത് തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. നോക്കുക, ഏത് വിചാരത്തെയും, എവ്രി തോട്ട് ദാറ്റ് കംസ് ടു മൈ മൈൻഡ്, ഐ വോണ്ട് ടു ക്യാപ്ചർ ഇറ്റ് ഫോർ ദി ഒബീഡിയൻസ് ഓഫ് ക്രൈസ്റ്റ്. എൻ്റെ തലയിലേക്ക് കയറി വരുന്ന ഓരോ ചിന്തയും ഒന്നുകിൽ